يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാനിൽ കഴിഞ്ഞ ദർസിൽ നാം ആരംഭിച്ച ബാബു തഹ്രീളിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലുസൂമി സുന്ന, സുന്നത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതിന് പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതും ബിദ്അത്തിൻ്റെ അപകടവും ഭിന്നിപ്പിൻ്റെ അപകടങ്ങളുമെല്ലാം ചർച്ച ചെയ്യുന്ന ബാബാണ്. അതിലെ അടുത്ത ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. 91-ാമത്തെ ഹദീസാണ് ഈ കിതാബിലെ 91-ാമത്തെ ഹദീസ്. വലഹുമ, അതായത് ഇമാം ബുഖാരിയും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ, عن انس رضي الله عنه قال, انس رضي الله عنه قال, انس رضي الله عنه പറഞ്ഞു, جاء ثلاثه رهط الى ازواج النبي صلى الله عليه وسلم. മൂന്ന് റഹ്ത്ത്, റഹ്ത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ 3 മുതൽ 10 വരെയുള്ള ഒരു സംഘം ആളുകൾക്കാണ് പറയുക. ഒന്നെങ്കിൽ 3 ആളുകൾ അല്ലെങ്കിൽ 3 സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുക്കിലേക്ക്, വീടുകളിലേക്ക് ചെന്നു. يسألون عن عبادة النبي صلى الله عليه وسلم. النبي صلى الله عليه وسلم عبادتുകളെ കുറിച്ച് ചോദിച്ചു. فلما أخبروا بها كأنهم تقالوها. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളെ കുറിച്ച് അവരോട് അറിയിച്ചപ്പോൾ അവർ അതിനെ കുറവായി കണ്ടു, വളരെ കുറച്ചാണെന്നുള്ള രീതിയിൽ അവർ കണ്ടു. فقالوا, അവർ പറഞ്ഞു പരസ്പരം, وأين نحن من النبي صلى الله عليه وسلم. النبي صلى الله عليه وسلم വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? قد غفر له ما تقدم من ذنبه وما تاخر. رسول الله صلى الله عليه وسلم യുടെ കഴിഞ്ഞ പാപങ്ങളും എല്ലാ പാപങ്ങളും വരുന്നതും എല്ലാം പുറത്തു കൊടുത്തതാണ്, പുറക്കപ്പെട്ടതാണ്. അതായത് റസൂലുള്ള ചെയ്യുന്നത് കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്ന് അവർക്ക് തോന്നിയത്. അപ്പൊ റസൂലുള്ളാഹ്ക്ക് ഒരു ഉദർ അവർ കണ്ടെത്തുകയാണ്, റസൂലുള്ളാഹിന്റെ പാപങ്ങളൊക്കെ പുറക്കപ്പെട്ടതാണ്. فقال احدهم, അങ്ങനെ അതിൽ ഒരാൾ പറഞ്ഞു, اما انا فاصلي الليل ابدا, ഞാൻ ഇനി എന്നും രാത്രി നമസ്കരിക്കും, അതായത് ഇനി ഉറങ്ങില്ല എന്നുള്ള അർത്ഥത്തിൽ. വഖാല അൽആഖർ, മറ്റൊരു വ്യക്തി പറഞ്ഞു, അന അസൂമുൻ നഹാറ വലാ ഉഫ്തിർ, ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും, ഞാൻ നോമ്പ് മുറിക്കില്ല, അതായത് തുടർച്ചയായി നോമ്പ് നോറ്റേണ്ടിയിരിക്കും. വഖാല അൽആഖർ, അടുത്തൊരു വ്യക്തി പറഞ്ഞു, അന അഅ്തസിലുൻ നിസാ ഫലാ തസവ്വജു അബദാ, ഞാൻ സ്ത്രീകളെ ഒഴിവാക്കുകയാണ്, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. فَجَاءَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ إِلَيْهِمْ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്നു. فَقَالَ, എന്നിട്ട് ചോദിച്ചു, أَنْتُمُ الَّذِينَ قُلْتُمْ كَذَا وَكَذَا, നിങ്ങളാണോ ഇന്നാലിന്ന വർത്താനം പറഞ്ഞ ആളുകൾ? എന്നിട്ട് ചോദിച്ചു, أَمَا وَاللَّهِ إِنِّي لَأَخْشَاكُمْ لِلَّهِ وَأَتَّقَاكُمْ, അല്ലാഹു ആണ്, ഞാനാണ് നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനും. ലാക്കിന്നി അസൂമു വഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. വൗസല്ലി വഅർഖുദ്, ഞാൻ രാത്രി നമസ്കരിക്കുന്നുണ്ട്, നമസ്കരിക്കാത്ത ഉറങ്ങുന്ന സമയവുമുണ്ട്. വതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് ആരാണോ വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല. ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ പരിധിയും ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ദീൻ എന്ന് പറഞ്ഞാൽ സംഹയാണ്, അഥവാ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഒരു ബുദ്ധിമുട്ടോ ഒരു കഷ്ടപ്പാടോ ഇല്ലാത്ത സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആർക്കും ഭാരം തോന്നേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപാട് പാഠങ്ങൾ. അതിലൊന്നാമത്തെ ഒരു കാര്യം, ഈ 3 കൂട്ടം ആളുകൾ അല്ലെങ്കിൽ 3 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ ചെല്ലുകയാണ്, അഥവാ പത്നിമാരുടെ അടുത്ത് അന്വേഷിക്കാൻ ചെല്ലുകയാണ്. എന്തന്വേഷിക്കാനാണ് ചെല്ലുന്നത്? അൻ ഇബാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് അന്വേഷിക്കാൻ. റസൂലുള്ളാഹിന്റെ മസ്ജിദുകളിലുള്ള ഇബാദത്തുകൾ അല്ലെങ്കിൽ പൊതുവായി ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ എന്തറിയാം, എല്ലാവർക്കും കാണാനും അറിയാനും പറ്റും. ഇവരെന്തിനാ ചെല്ലുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് പിന്നെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ വീടുകളിൽ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ച് അറിയാനാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം സ്വഹാബാക്കളുടെ ഹെർസ, സ്വഹാബാക്കളുടെ താല്പര്യമാണ് ഒരു സുന്നത്ത് അറിയാൻ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ. അതിനെക്കുറിച്ച് അറിയാനുള്ള അവരുടെ താല്പര്യം ഇതിൽ നിന്ന് പ്രകടമാണ്. അപ്പൊ നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ചില ആളുകൾക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും, ത്വാക്കത്തുണ്ടാവും, ഇറാദത്തുണ്ടാവും, ചില ആളുകൾക്ക് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഈ സഹാബാക്കളുടെ മാതൃകയാണ്. അവർ അവരെ തോന്നിയ പോലെ ചെയ്യല്ല ചെയ്തത്. അവർക്ക് ഒരു ഇബാദത്ത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ പിന്നെ അവർ കുറെ നിസ്കരിക്കുക, കുറെ നോമ്പ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് അവർ സ്വയം തീരുമാനിക്കല്ലേ ചെയ്തത്. അവരെന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ പോയി റസൂലുള്ളാഹിന്റെ മാതൃക അന്വേഷിക്കുകയാണ് ചെയ്തത്. എല്ലാ കാലഘട്ടത്തിലും ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാടാണത്. നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ത്വാക്കത്തും കഴിവും ഉണ്ടെങ്കിൽ നാം പരിശോധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്, റസൂലുള്ള എങ്ങനെയാണ് അമല് ചെയ്തിരുന്നത്, ഏത് അളവിലാണ് ചെയ്തിരുന്നത്, ഏത് രീതിയിലാണ് ചെയ്തിരുന്നത്, അത് പരിശോധിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോ ഭാര്യമാര് പറഞ്ഞു കൊടുത്തു റസൂലുള്ള എങ്ങനെയാണ് രാത്രി നമസ്കരിക്കാറുള്ളത്, നോമ്പ് നോൽക്കാറുള്ളത്, അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് കേട്ടപ്പോ ഈ സഹാബികളെ സംബന്ധിച്ചിടത്തോളം ഫലമ്മാ ഉഖ്ബിറു ബിഹാ കന്നഹും തഖാല്ലുഹാ, അവരത് കുറച്ചായിട്ടാണ് കണ്ടത്. റസൂലുള്ളാഹിന്റെ നമസ്കാരം നമുക്കറിയാം, കാലിൽ നീര് വരുവോളം റസൂലുള്ളാഹ നമസ്കരിക്കാറുണ്ട്, അതുപോലെ തന്നെ നോമ്പ് ധാരാളം നോൽക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂലുള്ളാഹിന്റെ ഇബാദത്തുകൾ അവർക്ക് കുറവായിട്ടാണ് തോന്നിയത്. കാരണം അത്രയും ഇബാദത്ത് ചെയ്യാനും ആ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ സഹാബാക്കൾ വരുന്നത്. അങ്ങനെ ഇവര് ഈ റസൂലുള്ളാഹിന്റെ ഇത് കുറവായിട്ട് അവർക്ക് തോന്നിയപ്പോ അവർ പിന്നെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഒരു ഉദുർ കണ്ടുപിടിച്ചു. റസൂലുള്ള ഇത്ര മാത്രം ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതാണ്, അല്ലാഹു തആല അറിയിച്ചതാണ് സൂറത്തുൽ ഫത്ഹിൽ. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിനക്ക് കഴിഞ്ഞു പോയതും വരാൻ പോകുന്ന പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതാണ്. അപ്പൊ ആ കാരണം പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, റസൂലുള്ള ഇത്ര ചെയ്തത് റസൂലുള്ള നബി ആയതുകൊണ്ടാണ്, പാപങ്ങൾ പൊറുക്കപ്പെട്ടതുകൊണ്ടാണ് എന്നൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് അവര് പിന്നെ പറയുന്നത് അതിലൊരാൾ പറഞ്ഞു ഞാൻ ഇനി എല്ലാ രാത്രിയും നമസ്കരിക്കും, ഞാൻ ഉറങ്ങുക തന്നെ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരാൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പകലിൽ നോമ്പ് നോൽക്കുകയാണ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യില്ല, ഇനി നോമ്പ് മുറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, അഥവാ നോമ്പില്ലാത്ത ഒരു ദിവസം ഒരു പകല് എനിക്കുണ്ടാവില്ല. മറ്റേ ആള് പറഞ്ഞു ഞാൻ സ്ത്രീകളിൽ നിന്ന് പിന്നെ അകലുകയാണ്, അഥവാ വിവാഹം കഴിക്കുന്നില്ല, അത് കുറെ ഉത്തരവാദിത്തങ്ങളാണ്, അത് ബാധ്യതകളാണ്, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന നിലക്ക് അതിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ സഹാബാക്കൾ നല്ല ഉദ്ദേശത്തിലാണ് വരുന്നത്, നല്ല ഉദ്ദേശത്തിലാണ് വരുന്നത്, അവർക്ക് ഇബാദത്ത് ചെയ്യാനും അവര് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അറിഞ്ഞിട്ട് അവർക്കത് മതിയായില്ല, അവർക്കത് പോരാ എന്ന് തോന്നി. പിന്നെ അവർ സ്വന്തമായിട്ട് ചില അഭിപ്രായങ്ങൾ അവരെടുത്തു, ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് സ്വയം തീരുമാനിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇവരിലേക്ക് വരികയും എന്നിട്ട് ചോദിച്ചു നിങ്ങളാണോ ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വളരെ ഗൗരവമാണ്, വല്ലാഹി ഇന്നീ ലഅഖ്ഷാകും ലില്ലാ വഅത്ഖാകും, ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നവൻ, അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവൻ, ലാക്കിന്നി അസൂമു വഅഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കുന്നവനാണ്, നോമ്പില്ലാത്ത ദിവസങ്ങൾ എനിക്കുണ്ടാവാറുണ്ട്. റസൂലുള്ളാഹിന്റെ നോമ്പിനെ പറ്റി പത്തിമാർ പറയാറുണ്ട്, റസൂലുള്ള ചില സമയത്ത് തുടർച്ചയായി അടുപ്പിച്ച് നോമ്പുകൾ നോൽക്കും. അപ്പോ ഭാര്യമാർ വിചാരിക്കും റസൂലുള്ള ഇനി നോമ്പ് മുറിക്കില്ല, ദിവസവും നോമ്പായിരിക്കും. ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് നോമ്പെടുക്കാത്ത ദിവസങ്ങളായിരിക്കും. അപ്പോൾ ആളുകൾ വിചാരിക്കും റസൂലുള്ളാഹി ഇനി നോമ്പെടുക്കുന്ന ദിവസം ഉണ്ടാവില്ല, സുന്നത്തായ നോമ്പൊന്നും എടുക്കൂല, ഇനി നോമ്പെടുക്കാത്ത പോലെ ആയിരിക്കും. അങ്ങനെ റസൂലുള്ളാഹിന്റെ നോമ്പുകൾ ഉണ്ടായിരുന്നത്, റസൂലുള്ളാഹി എടുക്കുന്ന അവസ്ഥയുണ്ട്, എടുക്കാത്ത അവസ്ഥയുണ്ട്. വൗസല്ലി വഅർഖുദു, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങാറുമുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കൊടുക്കേണ്ട ഹക്കാണ് രാത്രി നമസ്കരിക്കുക എന്നുള്ളത്, എന്നാൽ സ്വന്തം നഫ്സിനോട് കൊടുക്കേണ്ട ഹക്കാണ് ഉറങ്ങുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ള രാത്രിയുടെ ആദ്യ ഭാഗത്ത് ഉറങ്ങുമായിരുന്നു, അതായത് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഭാഗത്ത് റസൂലുള്ള ഉറങ്ങും. പിന്നീടുള്ള അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്. അപ്പൊ ഉറങ്ങാറുമുണ്ട്, നമസ്കരിക്കാറുമുണ്ട്. വതസവ്വജുന്നിസാ, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള വിവാഹങ്ങൾ, മരിക്കുന്ന സമയത്ത് 9 പത്നിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ള വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ സുന്നത്തിനോട് ഒരാൾക്ക് വിമുഖത കൗന്നിയാൽ അവൻ എന്നിൽ പെട്ടവനല്ല, അവൻ എന്നിൽ പെട്ടവനല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുക എന്നതാണ് ദീൻ. നമ്മുടെ എത്ര താല്പര്യമുണ്ടായി, നമുക്ക് എത്ര നല്ലതായി തോന്നി, അല്ലെങ്കിൽ നമുക്ക് എത്ര ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് കൂടുതൽ ചെയ്യുക, അങ്ങനെയല്ല. അതല്ല സുന്നത്തി എന്ന് പറഞ്ഞാൽ. സുന്നത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കാണിച്ചു തന്നത് ആ രീതിയിൽ അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. അതല്ലാതെ സഹോദരങ്ങൾ, നമ്മൾ ദീനിനെ കടുപ്പമാക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഭാഗം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ സ്വഹാബാക്കൾക്ക് അമല് ചെയ്യാനുണ്ടായിരുന്ന താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, ആ താല്പര്യത്തിന്റെ പരിധിയെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ദീനിനെ നമ്മൾ നമ്മുടെ പരിധി വിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾ ആദ്യമായി ഇസ്ലാമിന് പഴച്ചുപോയ ഖവാരിജികളുടെ അവസ്ഥ, അവരെ പറ്റി പറയുന്ന ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നടന്ന സംവാദത്തിൽ, സംസാരവുമായി ബന്ധപ്പെട്ട റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കാൽമുട്ടുകളും നെറ്റിയുമെല്ലാം സുജൂദിന്റെ ധൈര്യം കാരണത്താൽ പൊട്ടിയിരുന്ന അവസ്ഥ, അതുപോലെ തന്നെ അവർ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തിരുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ടായിരുന്നു. അവര് അമലുകൾ ധാരാളം ചെയ്യാറുണ്ട്, പക്ഷെ അവരെ ഈമാൻ ശരിയല്ല, അവരെ വിശ്വാസം ശരിയല്ല, അവര് മനസ്സിലാക്കിയ ദീന് ശരിയല്ല. അപ്പൊ അമല് കൂടുതൽ ചെയ്യുക എന്നുള്ളതല്ല ദീന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരാൾ ദീനിനെ കടുപ്പമാക്കാൻ ശ്രമിച്ചാൽ അവന്റെ മേലെ അവന് മറികടക്കുന്ന അവസ്ഥയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലൈ യുഷാദദ്ദീന അഹദുൻ ഇല്ലാ ഖലബഹു, ഒരാളും ദീനിനെ കടുപ്പമാക്കിയിട്ടില്ല അതവനെ മറികടക്കാതെ. അവന് പിന്നെ ദീനിനോട് താല്പര്യമില്ലാത്ത അവസ്ഥയായിരിക്കും, ദീനെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരിക്കും. നമ്മളൊരു അമല് ചെയ്യുകയാണെങ്കിൽ നാം ശീലിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർമ്മം എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് ചെയ്യേണ്ടത്, ആ കർമ്മത്തിന്റെ അളവ് നമ്മൾ പരിശോധിക്കണം. ഉദാഹരണത്തിന്, ഒരാൾ രാത്രി നമസ്കാരം ആരംഭിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അപ്പോ ഇതുവരെ നമസ്കരിക്കാത്ത ഒരാള് ഒരു ആവേശത്തിൽ തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി 11 റക്അത്ത് നമസ്കരിക്കുകയാണ്. അയാൾ ഒരു ദിവസം 11 റക്അത്ത് നമസ്കരിച്ച് പിറ്റേ ദിവസം, കുറച്ച് ദിവസങ്ങൾ ചെയ്താൽ പിന്നെ അയാൾക്ക് പറ്റില്ല, കാരണം അയാൾക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ്. ഒരു അമല് നമ്മൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രീതി, അതിന്റെ കുറവിൽ നിന്ന് തുടങ്ങണം. അഥവാ അത് ആദ്യം നമുക്കൊരു 2 റക്അത്ത്, അതൊരു ശീലമാകുന്ന അവസ്ഥ, പിന്നീട് ഒരു 2 റക്അത്ത്, 4 റക്അത്ത് ശീലമാകുന്ന ഒരു സമയം കൊടുക്കുക, പിന്നീട് ഒരു 6, അങ്ങനെ കൂട്ടി കൂട്ടി നമ്മൾ കൊണ്ടുവരണം. എന്ത് കാര്യവും അങ്ങനെ ചെയ്താൽ മാത്രമാണ് സ്ഥിരത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് അമലാണെങ്കിലും, ഖുർആൻ പാരായണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും, പെട്ടെന്നുള്ള ആവേശത്തിൽ അമൽ ചെയ്താൽ അത് അതേപോലെ നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, അഹബ്ബുൽ അമലി ഇലല്ലാ അദ്വമുഹു വഇൻ ഖല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് കുറവാണെങ്കിലും ശരി, സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മുടെ ഈമാനിലും നമ്മുടെ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തും, അതിന് വലിയ മാറ്റം വരുത്താൻ സാധിക്കും. എപ്പോഴെങ്കിലും കുറച്ചു കാലങ്ങൾ ചെയ്യും, പിന്നെ കുറച്ചു കാലം ചെയ്യൂല, പിന്നെ കുറച്ചു കാലം ചെയ്യും, അങ്ങനെയല്ല. ഒരു സ്ഥിരത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഉപകാരം ജീവിതത്തിൽ വരുത്തുന്നതാണ്. അപ്പൊ ഈ ഹദീസ് സഹോദരങ്ങളെ, ദീനിന്റെ വലിയൊരു അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഇതിന് പ്രധാനപ്പെട്ട രണ്ട് പാഠം, ഒന്ന്, സ്വഹാബാക്കളുടെ ഹിർസാണ്, സുന്നത്ത് അറിയാനും അമൽ ചെയ്യാനും ഉണ്ടായിരുന്ന അവരെ താല്പര്യം നമ്മൾ പരിശോധിക്കണം. നമുക്ക് എന്താണ് ഒരു സുന്നത്ത്, പുതിയൊരു സുന്നത്ത് അറിയണം, നമ്മളത് ചോദിച്ച് പഠിക്കണം, എന്നിട്ട് അത് അമലാക്കണം, അങ്ങനെ എന്ത് ആഗ്രഹമാണ് നമുക്കുള്ളത് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തേത്, എത്ര ആഗ്രഹമുണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണോ അതിനോട് യോജിച്ച് നിൽക്കുക എന്നതാണ്. അതല്ലാതെ സ്വന്തം ഹവപ്രകാരം, അവനവന്റെ ഇഷ്ടപ്രകാരം, അവനവന് തോന്നിയതുപോലെ ചെയ്യുക എന്നുള്ളതല്ല ദീൻ എന്ന് പറയുന്നത്. അടുത്ത ഹദീസ്, 92 ഹദീസ്, وعن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال ابو هريره رضي الله عنه ذكرنا ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദൽ ഇസ്ലാം ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത് ഗരീബായിട്ടാണ്, അപരിചിതമായിട്ടാണ്. വസയഊദു ഗരീബ, അത് അതുപോലെ അപരിചിതമാകുന്ന ഒരു അവസ്ഥയുണ്ട്, അപരിചിതമായി അത് മടങ്ങും. കമാ ബദ, തുടങ്ങിയതുപോലെ. ഫ ഫതൂബ ലിൽ ഗുറബ, അപരിചിതർക്ക് ആശംസകൾ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത്, ഇസ്ലാമിന്റെ ആരംഭം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ തുടക്കം. ശിർക്കും കുഫ്റുമായി നിറഞ്ഞിരുന്ന നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു തആല കൽപ്പിച്ചു അവരോട് ദഅവത്ത് ചെയ്യാൻ, യാ അയ്യുഹൽ മുദസ്സിർ മുദസ്സിർ ഖും ഫഅൻദിർ, നീ എഴുന്നേറ്റ് താക്കീത് ചെയ്യ്, നീ ദീനിനെ കുറിച്ചുള്ള താക്കീത് നടത്താൻ അവർക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. ആളുകൾക്ക് പരിചയമില്ലാത്ത, ആളുകൾക്ക് തീരെ അറിയാത്ത ഒരു പിന്നെ വിശ്വാസം, അഥവാ ശിർക്കിൽ മുഴുകിയിരിക്കുന്ന ആളുകളോട് അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് ഇടനിലക്കാരെ വെക്കുകയോ ശുപാർശക്കാരെ വെക്കുകയോ ചെയ്യരുത് എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങാൻ. ഗരീബൻ, ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നാട്ടിൽ അപരിചിതൻ എന്നാണ് അർത്ഥം. അതായത് ഒരാൾ തന്റെ നാട് വിട്ട് ആരും പരിചയമില്ലാത്ത, നാട്ടുകാരും കുടുംബക്കാരും ഇല്ലാത്ത വേറൊരു നാട്ടിൽ പോയി താമസിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊന്നും ഇയാൾ അറിയില്ല. അങ്ങനെ അറിയാത്തൊരവസ്ഥ ഒരു പുതുമയായിട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഗരീബ് എന്ന് പറയാം. നമുക്കറിയാം പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രശസ്തമായ ഹദീസിന്റെ ലഫ്ളിൽ നമുക്ക് കാണാം, കുൻ ഫിദ്ദുനിയ كأنك غريب او عابر سبيل, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാവുക അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. ഗരീബ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ഒരു പരിചയമില്ലാത്ത ഒരവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല റസൂലുള്ളാഹിന്റെ കൂടെ. വളരെ ചുരുക്കം, നമുക്കറിയാം ഒരു സംഭവം കാണാം. അംറ് ഇബ്നു അബ്സ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായി, മൻ മഅക അലാ ഹാദൽ അംറ്, ഈ വിഷയത്തിൽ ആരാണ് എന്റെ ഒപ്പം ഉള്ളത്, അഥവാ ഇസ്ലാമിൽ ആരാണ് എന്റെ കൂടെ ഉള്ളത്, ആദ്യകാലത്ത് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹുർറുൻ വഅബ്ദുൻ, ഒരു സ്വതന്ത്രനുണ്ട് ഒരു അടിമയുമുണ്ട്. ഉദ്ദേശം അബൂബക്കർ റളിയല്ലാഹുവിനെയും ബിലാൽ റളിയല്ലാഹുവിനെയും. അങ്ങനെ ആ രണ്ടു പേരിൽ നിന്ന് മാത്രം തുടങ്ങിയ, അഥവാ ബാഹ്യമായിട്ട് പുറത്തു നിന്ന് സ്വന്തം കുടുംബം വിട്ട് ബാക്കിയുള്ള പുറത്തുനിന്ന് ഈ രണ്ടാളുകളുമായിട്ട് തുടങ്ങിയതാണ് ഇസ്ലാം. ആ ഇസ്ലാം പിന്നീട് വളരുകയാണ് ചെയ്തത്. മക്കയിൽ പിന്നെ ദഅവത്ത് പ്രചരിച്ചു, പല ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി, അവിടെ വെച്ച് ജിഹാദുകൾ ബദറും ഉഹദും എല്ലാം സംഭവിച്ചു, മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു. അവസാനം വീണ്ടും മക്കയിൽ മക്കം ഫത്ഹിൽ വന്നു, ധാരാളം പേർ കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇസ്ലാം ധാരാളമായി വളർന്നു. പിന്നീട് അബൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് വന്നു. അവിടെ കുറെ ആളുകൾ ദീനിൽ നിന്ന് മുർത്തദായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുമായി ജിഹാദ് ചെയ്തു, ദീനിനെ ഉറപ്പിച്ചു നിർത്തി. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം വന്നു, ദീൻ വളരെയധികം പിന്നെ പടർന്നു, അഥവാ വ്യത്യസ്ത നാടുകളിലേക്ക്, റോമും പേർഷ്യയും പോലെയുള്ള വ്യത്യസ്ത നാടുകൾ ഇസ്ലാമിന്റെ കീഴിൽ വരാൻ തുടങ്ങി. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഈയൊരു നിന്ദ്യതയോ അല്ലെങ്കിൽ ഒരു താഴ്മയോ ഒന്നുമില്ലാത്ത ഏറ്റവും പ്രതാപമുള്ള, ഇന്ന് നമ്മൾ വളരെ പിന്നെ അത്ഭുതത്തോടെ നോക്കുന്ന പല നാടുകളും, പേർഷ്യ, യൂറോപ്പ്, റോം അതുപോലെയുള്ള പല നാടുകളും ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിമുകളുടെ കയ്യിലായിരുന്ന നാടുകൾ ഉണ്ടായിരുന്നത്. പിന്നീട് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ വിട്ടു, തൗഹീദിനെ വിട്ടു, സുന്നത്തിനെ വിട്ടു, ദുനിയാവിലേക്ക് അവർ തിരിഞ്ഞു. ആ സമയത്ത് അള്ളാഹു തആല അവരെയും കൈവിട്ടു. നഊദു ബില്ലാഹ്. ആ ഇസ്സത്ത് തിരിച്ചു വരണമെങ്കിൽ മുസ്ലിമീങ്ങൾ വീണ്ടും സഹാബാക്കൾ പോയിരുന്നത് പോലെ അവർ മനസ്സിലാക്കിയ ദീനിലേക്ക് മടങ്ങുകയല്ല, അതൊരു വഴിയില്ല. കാരണം ഇസ്ലാം എന്നും വിജയിക്കുന്ന ദീനാണ്. ഇസ്ലാമിലേക്ക്, ഇസ്ലാമിനോടുള്ള കൂറ് മുസ്ലിമീങ്ങൾ കാണിച്ചാൽ അള്ളാഹു തആല പറഞ്ഞതാണ്, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാണ് റസൂലിനെ നിയോഗിച്ചത് ഹുദ കൊണ്ട്, നേരായ മാർഗം കൊണ്ട്, ഹഖായ ദീനു കൊണ്ട്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹ്, എല്ലാ ദീനിനെയും മറികടക്കുന്ന എല്ലാവിധ മറ്റുള്ള മതത്തെയും മറ്റുള്ള പ്രത്യയ ശാസ്ത്രങ്ങളെയെല്ലാം അതിനേക്കാളെല്ലാം ഉയർന്നു നിൽക്കുന്ന ദീനായിട്ട്. വലവു കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ എത്ര വെറുത്താലും അതങ്ങനെ തന്നെ സംഭവിക്കും. പിന്നീട് വ്യത്യസ്ത ഖിലാഫത്തുകൾ ഇസ്ലാമിക പിന്നെ ഭരണകൂടത്തിൽ വന്നു. ബനു ഉമയ്യ, അതുപോലെ തന്നെ ബനുൽ അബ്ബാസ്, അതുപോലെയുള്ള വ്യത്യസ്ത ഭരണകൂടകൾ. പിൽക്കാലത്ത് കാലം ഒരുപാട് മാറിയപ്പോൾ ദീനിൽ പുതുതായി ബിദഅത്തുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ശിർക്കിന്റെ അംശങ്ങൾ കയറാൻ തുടങ്ങി. അതോടുകൂടി ഇസ്ലാമിന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. ഇവിടെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തുടക്കത്തിൽ പറഞ്ഞു, ഇസ്ലാം തുടങ്ങിയത് ഗരീബായ രീതിയിലാണ്, അപരിചിതമായ രീതിയിലാണ്. ആളുകൾക്ക് അത്ഭുതമായിരുന്നു, ഇതെന്ത് മനുഷ്യരാണ്, ഇവരെന്ത് മനുഷ്യരാണെന്ന് അത്ഭുതത്തോടുകൂടി ആളുകൾ നോക്കിയിരുന്നു. കാരണം അവർക്ക് വേറൊന്നും അവരെ ബാധിക്കുമായിരുന്നില്ല. അവരുടെ വിശ്വാസം, അവരുടെ കർമ്മങ്ങൾ, അവരുടെ സ്വഭാവം, കച്ചവടത്തിലും മറ്റും അവരുടെ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം അത്ഭുതകരമായിരുന്നു. പല ആളുകളും പല നാടുകളും ഇസ്ലാം സ്വീകരിക്കാൻ തന്നെ കാരണം മുസ്ലിമുകളുടെ സ്വഭാവം കണ്ടിട്ടാണ്, മുസ്ലിമുകളുടെ പെരുമാറ്റം കണ്ടിട്ടാണ്, അവരുടെ ഇടപാടുകൾ കണ്ടിട്ടാണ്. അത്രത്തോളം അപരിചിതമായ ഈ കൂട്ടർ എന്ത് മനുഷ്യരാണ് എന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഗുർബത്തിന്റെ കാലഘട്ടം ഇസ്ലാമിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. സിദ്ഖിന്റെയും ഇഖ്ലാസിന്റെയും അമാനത്തിന്റെയും സുന്നത്തിനോട് കൂറു പുലർത്തിയിട്ടും തൗഹീദിനോട് കൂറു പുലർത്തിയിട്ടും അള്ളാഹുവിനോട് കൂറു പുലർത്തിയിട്ടും തവക്കുലിന്റെയും എല്ലാവിധ വിശ്വാസവും നിറഞ്ഞിട്ടുള്ള നല്ലൊരു സമൂഹം ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഖുറബാക്കളായിരുന്നു, അവരെ കുറിച്ച് ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇസ്ലാം തുടങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സയഹൂദു ഗരീബ, ഇസ്ലാം വീണ്ടും മടങ്ങും. ഏതവസ്ഥയിലേക്ക്? സയഹൂദു ഗരീബൻ കമാ ബദഅ, എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ ഒരു ഗുർബത്ത് നിറഞ്ഞ അവസ്ഥയിലേക്ക് ഇസ്ലാം മാറുന്ന മടങ്ങുന്ന ഒരു കാലം വരാനുണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥ, അഥവാ ഇസ്ലാം തുടങ്ങിയ കാലത്ത് എങ്ങനെയാണോ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നത്, സ്വഹാബാക്കളുടെ വിശ്വാസം, സ്വഹാബാക്കളുടെ കർമ്മം, സ്വഹാബാക്കളുടെ പെരുമാറ്റം, സ്വഭാവം, അതെന്തായിരുന്നോ അതിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിന് വരാനുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇസ്ലാമിന്റെ പേരിൽ പല ആളുകൾ ഭിന്നിച്ച് കക്ഷികളായി പോകുമ്പോഴും ഈ ഒരു മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. അവര് ദീനിനെ കൈപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അൽ മുതമസ്സിഖു ബിദീനിഹി കൽഖാബിലി അലൽ ജംറ് ഔ അലാ ഖബതിൽ ശൗക. ദീനിനെ മുറുകെ പിടിക്കുന്ന അവസാന കാലഘട്ടത്തിൽ ദീനിനെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ തീക്കട്ട കൈകൊണ്ട് പിടിക്കുന്ന പോലെയായിരിക്കും, അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞ ഒരു വസ്തു അത് കൈകൊണ്ട് മുറുകെ പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും അവര് പിടിക്കുക, ദീനിനെ മുറുകെ പിടിച്ച് നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനെ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ മനസ്സിലാക്കുക കേവലം ആവുകൊണ്ടല്ല, വിശ്വാസം, അവർ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ട്, അവർ തെളിയിച്ചു കൊടുത്തൊരു വിശ്വാസമുണ്ട്, അത് നമ്മൾ പഠിച്ച് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ അവർ ചെയ്ത് കാണിച്ച ഇബാദത്തുകളുണ്ട്. നമ്മൾ പറയും പലപ്പോഴും ഈ സ്വഹാബാക്കളുടെ മനഹജ് പിൻപറ്റുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് പറ്റുന്ന വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് മാത്രം പിൻപറ്റുന്ന അവസ്ഥ, നഊദു ബില്ലാ, വലിയ അപകടമാണത്. നാവുകൊണ്ട് സലഫി മൻഹജിലാണ്, ഞങ്ങൾ സ്വഹാബാക്കളെ പിൻപറ്റുന്നവരാണെന്ന് പറയാൻ അവർക്ക് സാധിക്കും. എന്നാൽ സ്വഹാബാക്കൾ തെളിയിച്ചു കൊടുത്ത വിശ്വാസം ഒരു പരീക്ഷണഘട്ടത്തിൽ തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വഹാബാക്കൾ ഇബാദത്ത് ചെയ്തതുപോലെ സുന്നത്തിനോട് കൂറു പുലർത്തി ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ, അത് വലിയ അപകടമാണ്. ഒരു മൻഹജ് സലഫ് എന്ന് പറഞ്ഞാൽ അത് ഈമാൻ പോലെയാണ്, അത് ജീവിതത്തിൽ പകർത്തിയെടുത്ത് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്, അത് കേവലം നാവുകൊണ്ട് ഉണ്ടാവേണ്ട കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ ഈ ഖുറബാക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ആരാണ് ഈ ഖുറബാക്കൾ, ഈ അപരിചിതർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യസ്ലിഹൂന ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ നാശമായി കൊണ്ടിരിക്കുന്ന കാലത്ത്, ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർ സ്വയം നന്നാകും. മറ്റൊരു രീവായത്തിൽ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്, ജനങ്ങൾ ഫസാദായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഫസാദാക്കുന്ന കാര്യങ്ങളെ നന്നാക്കുന്നവർ, സ്വയം നന്നാവുകയും ചെയ്യും മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവരാണ് ഖുറബാക്കൾ എന്ന് പറഞ്ഞു. ഈ ഉറുബത്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അഥവാ ഇത് നമുക്ക് എങ്ങനെ ലഭിക്കുകയുള്ളൂ? സ്വഹാബാക്കളുടെ ജീവിതം പഠിക്കണം, സ്വഹാബാക്കളുടെ ചരിത്രം പഠിക്കണം, അവര് ജീവിതത്തിൽ അവർ കാണിച്ച സിദ്ഖ്, ഇഖ്ലാസ്, അവര് ഇബാദത്തിന് കാണിച്ച ഹിർസ്, താല്പര്യം, അവരുടെ സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ രീതികൾ, അവരുടെ വിശ്വസ്തത, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റങ്ങൾ, ഇത് നമ്മൾ പഠിക്കണം. പല മുൻഗാമികളും സുബ്ഹാനല്ലാഹ് അവർക്ക് അവരുടെ സംസാരങ്ങൾ കാണാൻ പിന്നെ സാധിക്കും. ചില സൽഫുകളെ ചോദിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കാൻ പറയുമ്പോൾ അവർ പറയും എനിക്ക് ഞാൻ അവിടെ പോയിരിക്കും, അവിടെ ആരെങ്കിലും ചോദിക്കും, അവിടെ എന്റെ കിതാബുകളുണ്ട് ചോദിക്കും. അപ്പൊ ആരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകിട അയച്ചു? അപ്പൊ പറയും ആ കിതാബുകളിലുള്ള ആളുകളുമായിട്ട് അഥവാ റസൂലുള്ളാഹിന്റെ സഹാബാക്കളുമായിട്ട്. നമ്മൾ ശരിക്ക് പഠിക്കണം സഹാബാക്കളുടെ ചരിത്രങ്ങൾ, നമ്മൾ പഠിക്കണം സലഫുകളുടെ ചരിത്രങ്ങൾ പഠിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്, നമ്മൾ എത്രത്തോളം പിന്നിലാണ്, എത്രത്തോളം എന്താണ് പറയുക ഈ ഈമാനിന്റെ അവസ്ഥയിലാവട്ടെ ഇബാദത്തിന്റെ അവസ്ഥയിലാവട്ടെ എത്രത്തോളം പിന്നിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സഹാബാക്കളെയും സലഫുകളെയും ജീവിതം പഠിച്ച് അവരോടൊപ്പം ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങൾ കേട്ട് അവരോടൊപ്പം ജീവിക്കുന്ന ഒരവസ്ഥയിൽ നമുക്കുണ്ടാവണം. ഇവിടെ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സഹായമായിട്ടോ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ പിന്താങ്ങാനോ ഒരാളും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥ. സഹോദരൻ, അങ്ങനത്തെ ഒരു കാലം വരും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ദീനെ മുറുകെ പിടിക്കുമ്പോൾ അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിൽ ഖുറബ, ഖുറബാക്കൾക്ക് തൂബ. തൂബ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും പറഞ്ഞത് കാണാം. ചിലത് ചിലർ ആശംസ എന്നുള്ള ഒരു അർത്ഥത്തിൽ, അൽ ഫർഹ് അൽ ഖൈർ വൽ ഖുറത്തുൽ ഐൻ നിഅം, ആശംസ അനുഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കാണാം. മറ്റു ചിലർ പറഞ്ഞത് കാണാം അത് സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. ഹദീസുകളിൽ വന്നിട്ടുണ്ട് സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ് തൂബ എന്ന് പറയുന്നത്. ഒരു പിന്നെ വളരെയധികം പിന്നെ ദൈർഘ്യമുള്ള 100 വർഷത്തോളം യാത്ര ചെയ്താലും അതിനെ മുറിച്ചു കടക്കാൻ സാധിക്കാത്ത, അത്ര ഒരു കുതിരക്കാരന് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത അത്രത്തോളം ദൈർഘ്യമുള്ള ഒരു വൃക്ഷമാണ്. ചില പണ്ഡിതന്മാർ അത് സ്വർഗം തന്നെയാണ് എന്ന് പറഞ്ഞു കാണാം. എന്തായാലും ആ ഒരു അപരിചിതത്വം എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാമിന്റെ ഹക്കായിട്ടുള്ള ദീൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ തുടക്കക്കാർ നന്നായത്, എങ്ങനെയാണോ തുടക്കക്കാർ നന്നായത്, എങ്ങനെയാണോ തുടക്കക്കാർ ദീനായിട്ട് കണ്ടത്, അതുപോലെ നമ്മൾ ദീനിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ നാം ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, സഹാബാക്കൾക്കുണ്ടായിരുന്ന വിശ്വാസം പഠിക്കണം. അതേപോലെ തന്നെ ആ സഹാബാക്കൾ വിശ്വാസം തെളിയിച്ചു കൊടുത്തതുപോലെ തെളിയിച്ചു കൊടുക്കണം. രണ്ടാമത്തേത്, സഹാബാക്കൾ ചെയ്ത ഇബാദത്തുകൾ എങ്ങനെയാണെന്ന് പഠിക്കണം. ആ ഇബാദത്തുകൾ അതുപോലെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. മൂന്നാമത്തേത്, സഹാബാക്കളുടെ പെരുമാറ്റവും സ്വഭാവങ്ങളും ഇടപാടുകളും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. ഈ കാര്യം ഒരു വിഷയത്തിൽ ഈ രണ്ട് കാര്യം വേണം. നമ്മൾ പഠിക്കാൻ തയ്യാറാവും, പക്ഷെ ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ തോറ്റുപോകുന്ന അവസ്ഥ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ടും, വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മൻഹജു സലഫിൽ, യഥാർത്ഥ സ്വഹാബാക്കളുടെ പാതയിൽ യഥാർത്ഥ ഉറബാക്കളായിട്ട് മാറാൻ സാധിക്കുക. വബില്ലാഹി തൗഫീഖ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഹദീസ് 93-ാമത്തെ ഹദീസാണ് കിതാബിലെ. وعن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برنوا لا يؤمن احدكم حتى يكون هواه تبعا لما جئت به رواه البغوي في شرح السنه وصححه النووي رسول الله صلى الله عليه وسلم പറയാണ് لا يؤمن احدكم ഒരാളും ഈമാനിന്റെ പൂർണ്ണതയിൽ എത്തുകയില്ല حتى يكون هواه تبعا لما جئت به ഒരാളുടെ ഹവ അവന്റെ ഇച്ഛ ആകാതെ, ഏതിലാ എന്താകാതെ, ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതാകാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതാകാതെ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന്. ഈ ഹദീസ് ഇതിന്റെ സനദിൽ, ഇതിന്റെ സിഹത്തിൽ ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ ഇമാം ബഖവി ഷർഹുസ്സുന്നയിലും അതുപോലെ ഇമാം നവവി അർബഊന നവവിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഇമാം നവവി അത് സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള പണ്ഡിതന്മാർ അത് ളഈഫാണെന്ന് അർബഊന നവവിയുടെ ഷർഹിൽ അദ്ദേഹം സൂചിപ്പിച്ചേ കാണാം. ഇത് സനദ് ദുർബലമാണെങ്കിലും ഇനി സഹീഹാണെങ്കിലും ഇതിന്റെ ആശയം, അത് മറ്റൊരുപാട് ശവാഹിദുകൾ കൊണ്ട്, മറ്റൊരുപാട് തെളിവുകൾ കൊണ്ട് ഈ ഹദീസിന്റെ ആശയം എന്താണ് ശരിയാണ്. ഇതിന്റെ ലഫ്ലില് ഇസ്നാദില് സിഹത്ത് വഴഫുണ്ടെങ്കിലും അത് ആ ചർച്ചയുണ്ടെങ്കിലും അതിന്റെ ആശയം മറ്റു പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ ആയത്തുകളുടെയും ഹദീസുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ശരിയായതാണ്. നമുക്ക് കാണാം ഒരുപാട് ആയത്തുകൾ. സൂറത്തു നിസായിൽ അല്ലാഹു തആല പറഞ്ഞു, ഫല വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما ഒരാളും ഈമാനിന്റെ പൂർണ്ണതയിൽ എത്തുകയില്ല റസൂലേ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ നിങ്ങളെ വിധികർത്താവാക്കാതെ വിധികർത്താവാക്കിയ മാത്രം പോരാ പിന്നെ നഫ്സിൽ ആ വിധിയിൽ എന്തുണ്ടാവരുത് ഒരു തരത്തിലുള്ള ഒരു ഇഷ്ടക്കേടും ഉണ്ടാകാൻ പാടില്ല ഇത് ആ പറഞ്ഞ ഹദീസിനോട് അർത്ഥം യോജിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഖുൽ ഇൻ കാന ആബാഉകും വബ്നാഉകും വഇഖ്വാനുകും വസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ വതിജാരതുൻ തഖ്ഷൗന കസാദഹ വമസാകിന തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യാതിയ അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ നിങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തെക്കാളും സഹോദരനെക്കാളും എല്ലാവരെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഇഷ്ടമുള്ളതാകേണ്ടത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും എന്ത് മനസ്സിലാക്കാം പിന്നെ ഒരാളുടെ പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ നമ്മുടെ ഹദീസിന്റെ ലഫ്ള് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇതു ബിഹി എന്നതിനോട് യോജിക്കുന്നതാണ് അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആയത്തുകൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിക്കേണ്ടതിന്റെയും അതുമായി പ്രാധാന്യം പറയുന്നിടത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടുവരികയും അതിനോട് എതിരായി നിൽക്കുന്ന അവസ്ഥയുണ്ടായ അവൻ കാഫിറാണ് അവൻ അതിനോട് അവന്റെ ഒരുത്തന്റെ ഹവ അവൻ അതിനോട് എതിരാവുകയാണ് അതിനെ ധിക്കരിക്കുകയാണ് അവൻ കാഫിറായി മാറുന്നതാണ് എന്നാൽ ഒരുത്തന് മടി കാരണത്താൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണത്താൽ ഒരു പിന്നെ കുറവ് വരികയാണെങ്കിൽ അവൻ കാഫിറാവുകയില്ല പക്ഷെ ഈമാനിൽ കുറവുള്ള ഒരവസ്ഥ ഒരുവനായിട്ട് മാറും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് നമ്മുടെ താല്പര്യത്തേക്കാൾ നമുക്ക് താല്പര്യം ഉണ്ടാവും നമ്മുടെ നഫ്സിന്റെ ഹവയേക്കാൾ റസൂലുള്ളാഹിന്റെ സുന്നത്തായിരിക്കും നമുക്ക് പ്രാധാന്യം അതാണ് നമ്മുടെ പിന്നെ രൂപത്തിലെല്ലാം നമ്മളിപ്പോ ഒരു താടി വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേഷം നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം നമ്മുടെ നമസ്കാരം നമ്മുടെ ബാക്കിയുള്ള ദിക്കറുകൾ അധികാറുകൾ അതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്താണ് നമ്മൾ ചെയ്യാൻ കാരണം എന്താണ് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ വേഷം അവരെ ഔറത്ത് മറച്ച് അവരെ മുഖം മറച്ച് നിഖാബ് ധരിച്ച് നടക്കുന്നത് എന്താണ് അതിനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് സഹാബാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് തദടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഒരുത്തന് അവന്റെ ഇഷ്ടമില്ല അവന് താല്പര്യമില്ല പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ പിൻപറ്റിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പൊ ഈ ഹദീസ് മറ്റു ഒരുപാട് ശവാഹിദുകൾ കൊണ്ട് ആശയത്തിൽ സഹീഹാണ് അടുത്ത ഒരു ഹദീസ് 94-ാമത്തെ ഹദീസ് കിതാബിലെ വഅൻഹു ഐളൻ ഖാല അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ലയഅതിയന്ന അലാ ഉമ്മതി കമാ അതാ അലാ ബനി ഇസ്രായീൽ ബനു ഇസ്രായീലുകളിൽ സംഭവിച്ചതുപോലെ എന്റെ ഉമ്മത്തിലും സംഭവിക്കും അല്ലെങ്കിൽ ബനു ഇസ്രായീൽ വന്നത് എന്താണ് അതുപോലെ എന്റെ ഉമ്മത്തിലും വരും ഹദ്വൻ നഅലു ബിന്നഅൽ ഓരോ പിന്നെ കാലടിയും പിൻപറ്റുന്ന അവസ്ഥയിൽ ഹത്താ ഇൻ കാന ഫീഹിം മൻ അതാ ഉമ്മഹു അലാനിയ ആ പിന്നെ ബനു ഇസ്രായീലുകൾ ആരെങ്കിലും സ്വന്തം ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക് എന്റെ ഉമ്മത്തിലും അതുപോലെ ചെയ്യുന്ന ഒരവസ്ഥയുള്ള ആളുകൾ എത്തും വൈന ബനി ഇസ്രായീൽ ഇഫ്തറഖത് അലാ സിൻതൈനി വസബഈന മില്ല ബനു ഇസ്രായേലുകൾ 72 വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ചിട്ടുണ്ട് വസതഫ്തരിഖു ഉമ്മതി അലാ തലാസിം വസബഈന മില്ല എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായിട്ട് ഭിന്നിക്കും കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതം വാഹിദ എല്ലാവരും നരകത്തിലാണ് എല്ലാവരും നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ഒരു കൂട്ടരൊഴികെ ബാക്കിയുള്ള 73 വിഭാഗത്തിലെ 72 വിഭാഗങ്ങൾ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അപ്പൊ സഹാബാക്കൾ ചോദിച്ചു ഖാലു മൻ ഹിയ യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലെ അവരാരാണ് ആ ഒരു കൂട്ടർ ആരാണ് ഖാല അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന അലൈഹി വ അസ്ഹാബി റവാഹു തിർമിദി ഞാനും എന്റെ സഹാബാക്കളും എന്തിലാണോ അങ്ങനെ നിൽക്കുന്നവർ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് നമ്മുടെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകുമ്പോൾ എന്താണെന്ന് ഹഖ് എന്ന് മനസ്സിലാക്കാനും ഈ ഒരു ഒറ്റ ഹദീസ് മതിയാകും ഈ ഒരു ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദീനിന്റെ പേരിൽ ആളുകൾ വ്യത്യസ്ത കക്ഷികളാകുമ്പോൾ എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് തന്നെ ബനു ഇസ്രായേലുകൾക്ക് സംഭവിച്ചതുപോലെ എന്റെ ഉമ്മത്തിലും സംഭവിക്കുന്ന പറഞ്ഞത്. കാരണം ബനു ഇസ്രായേലുകൾക്ക് ആദ്യം കിതാബുകളും പ്രവാചകന്മാരും ഇറങ്ങിയ കണക്കില്ല. എത്രയെത്ര പ്രവാചകന്മാരാണ് ബനു ഇസ്രായേലുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചു കൊടുത്തത്, എത്രയെത്ര പിന്നെ ദഅവത്തുമായിട്ട് നബിമാരാണ് അവരിലേക്ക് എത്തിയത്. അവര് പക്ഷെ എന്തുണ്ടായി, അവര് പിന്നെ ആ നബിമാരെ വധിക്കുന്ന അവസ്ഥയിലേക്ക്, ദീനിനെ പിച്ച് ചീന്തുന്ന, അവർക്ക് തോന്നിയ പോലെ ദീനിനെ മാറ്റുന്ന അവസ്ഥയിലേക്കായി. അവര് ഭിന്നിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ എന്റെ ഉമ്മത്തിന്റെ ഒരു അവസ്ഥ വരും. അത് ഓരോ രണ്ട് കാലടി ചെരുപ്പ് ഒരുപോലെയാണെങ്കിൽ അതുപോലെ അത് അതേപോലെ പിൻപറ്റുന്ന അവസ്ഥയിൽ ഉണ്ടാകുമെന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു ഗൗരവമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആ കൂട്ടത്തിൽ പെട്ടതാണ്. ആരെങ്കിലും ഒരു കൗമിനോട് സാദൃശ്യപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് മുസ്ലിമായ ഒരുത്തൻ വേറെ ഏതെങ്കിലും ഒരു കൗമിനോട് സാദൃശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അവനിൽ പെട്ടതാണ്. ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞ ഒരു വാക്കാണ് വഹാദിൽ ഹദീസ്. ഈ ഹദീസ് അഖല്ലു അഹ്വാലിഹി അന്നഹു യഖ്തലി തഹ്രീമ തശബ്ബുഹി ബിഹിം, കുഫ്ഫാറുകളുമായിട്ട് സാദൃശ്യപ്പെടുക എന്നുള്ളത് അതിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാകുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഹറാമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. വൈൻ കാന ളാഹിറതൻ യഖ്തലി കുഫ്റൽ മുതശബ്ബിഹി ബിഹിം, അത് ളാഹിറായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, പ്രകടമായിട്ടുള്ള ഒരു കാര്യത്തിൽ കുഫ്ഫാറുകളോട് ഒരാൾ സാദൃശ്യപ്പെടുക ആണ് എന്നുണ്ടെങ്കിൽ അത് അവൻ കുഫറിന്റെ അവന്റെ കുഫറിനെ അറിയിക്കുന്ന കാര്യമാണ് അത് എന്നാണ്. ഒരു മുസ്ലിമിന്റെ കുഫർ അറിയിക്കുന്ന കാര്യമാണ് ളാഹിറായിട്ട് ഒരു കൗമിനോട് സാദൃശ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചില കൗമുകൾക്ക്, ചില ജനതകൾക്ക് അവരുടേതായിട്ടുള്ള ചില ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാകും, ചില രീതികൾ ഉണ്ടാവും, ചില സംസ്കാരങ്ങൾ ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച രീതികളുണ്ട്. എന്നാൽ ബാഹ്യമായിട്ട് പ്രകടമായിട്ട് വേറൊരു കൗമിന്റെ ഇതുപോലെയുള്ള സംസ്കാരം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഘോഷം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആദർശം, അതൊരാൾ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവന്റെ കുഫറിന് തെളിവാണെന്നാണ്. ഇവൻ കാഫിറായി മാറുന്നതിന് ഒരു തെളിവായിട്ട് അത് നമുക്ക് പരിഗണിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. കാരണം ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ അവരിൽ പെട്ടതാണ് എന്നുള്ളതാണ്. ബാത്തിനായിട്ടുള്ള വേറെ വിഷയം, പക്ഷെ ബാഹിറായിട്ട് ഒരാൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കുഫറിനൊരു തെളിവായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ഒരിക്കലും ഇസ്ലാമല്ലാത്ത, റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും സംസ്കാരങ്ങളെ അനുകരിക്കുന്ന, പിൻപറ്റുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. ഇന്നത്തെ കാലത്തെ മുസ്ലിം യുവാക്കൾക്ക് വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല അവരെ ആകർഷിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവാക്കൾക്കൊക്കെ വലിയ ഇഷ്ടം ചിലപ്പോൾ ചില സിനിമാ നടന്മാരെയോ ഫുട്ബോൾ കളിക്കാരെയോ ക്രിക്കറ്റ് കളിക്കാരെയോ അങ്ങനെ ആളുകളായിരിക്കും. പക്ഷെ കാഫിറായിരിക്കും അവൻ, കുഫറിൽ മുഴുകുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ ആ ആളുകളെ ആ കുഫർ ഒരു പരിഗണിക്കാതെ അവർക്ക് അവരോട് തോന്നുന്ന ഹബ്ബിന്റെ മേലെ അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അവര് നടക്കുന്നത് പോലെ നടക്കാൻ ശ്രമിക്കും, അവര് ധരിക്കുന്ന വേഷം പോലെ വേഷം ധരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ ഓരോ രീതികൾ പിൻപറ്റുന്ന അവസ്ഥ. നഊദു ബില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇവിടെ ഇരിക്കെ അതൊഴിവാക്കിയിട്ട് വേറൊന്ന് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താണ്? അതിനേക്കാൾ വലിയ ദില്ലത്ത് എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞ വാക്യം നമുക്ക് കാണാം, നഹ്നു ഉമ്മത്തുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, നമ്മുടെ ജനത അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് ഇജ്ജത്ത് നൽകിയവരാണ്. ഇസ്ലാം കൊണ്ടാണ് നമ്മൾക്ക് ഇജ്ജത്ത് ഉള്ളത്. ഫമഹ്മ ബിതഗൈന അൽഇജ്ജത ബിഗൈരിഹ അദല്ലന അല്ലാഹ്, നമ്മൾ എപ്പോഴാണോ ഇതുകൊണ്ടല്ലാതെ, ഇസ്ലാം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടെങ്കിലും ഇജ്ജത്ത് തേടുന്നത്, അല്ലാഹു തആല നമ്മളെ നിന്ദ്യരാക്കും. ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് കാരണം തന്നെയാണ്, ദീനിന്ന് തെറ്റി, സുന്നത്തിന്ന് തെറ്റി, അതിനോട് താല്പര്യമില്ല, അതിനോട് പുച്ഛം, അതൊന്നൊക്കെ പഴഞ്ചൻ നിലപാടുകളാണ്, അതൊന്നും ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് പറ്റിയ നിലപാടുകളല്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച്? സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ദീൻ എന്ന് പറഞ്ഞാൽ അതിനോട് നാം എത്ര കൂറു പുലർത്തുന്നുവോ അത്രത്തോളം ഇജ്ജത്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ ചെരുപ്പ് മറ്റൊരു ചെരുപ്പിനെ പിൻപറ്റുന്നത് പോലെ ബനു ഇസ്രായേലിനെ പിൻപറ്റുന്ന ഒരു അവസ്ഥ വരുന്നു. ചില ഹദീസുകളിൽ കാണാം, ഹത്താ ലൗ ദഖലു ഹുജറ വബ്ബിൻ തബഅതുമൂഹും, ഒരു ഉടുമ്പ് അതിന്റെ മാളത്തിലേക്ക് പോകുന്നത് പോലെ അതിനെ പിൻപറ്റുന്നത് പോലെ അവരെ പിൻപറ്റുന്ന അവസ്ഥ, അതായത് അവരെ അവരൊരു അഫ്വൻ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് ബനൂ ഇസ്രായേലുകൾ അവർ പോയി കഴിഞ്ഞാൽ അതും പിൻപറ്റിക്കൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരെ മുസ്ലിമുകൾ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള ഒരു ഉപമ പറയാണ്, അതും വളരെ ഗൗരവമുള്ള ഉപമയാണ്. ഹത്താ ഇൻ കാന ഫീഹിം മൻ അതാ ഉമ്മഹു അലാനിയ, അതിലാരെങ്കിലും ബനൂ ഇസ്രായേലികൾ ആരെങ്കിലും സ്വന്തം ഉമ്മാനെ പരസ്യമായി വിചരിക്കാവുന്ന അവസ്ഥയിലെത്തിയാൽ, ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക, എന്റെ ഉമ്മത്തിലും അതുപോലെ ചെയ്യുന്ന അവസ്ഥ വരും. പിൻപറ്റുന്നതിന്റെ ഒരു ആദിക്ക് ആലോചിച്ച് നോക്കണം. ഒരു കാര്യത്തെ അവരെ പിൻപറ്റുന്നതിന്റെ ആദിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള വിഷയം പറഞ്ഞു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് ഗൗരവമുള്ള വിഷയമാണ്, വലിയ തെറ്റാണ്. അത് മെഹ്റമായിട്ടുള്ള ഒരാളുമായിട്ടാണെങ്കിലോ അതിനേക്കാൾ ഗൗരവമാണ്. അത് സ്വന്തം ഉമ്മയാണെങ്കിലോ അതിനേക്കാൾ ഗൗരവമാണ്. എത്ര വലിയ ഗൗരവമാണ്! ഒരു മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള ബുദ്ധി കൊണ്ട് തന്നെ ആലോചിച്ചാല് അത്ര അധികം മോശപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അതുപോലും അവർ ചെയ്തു കഴിഞ്ഞാല് പിൻപറ്റുന്നതിന്റെ അത്രത്തോളം ബുദ്ധി നശിച്ചിട്ട് ആ കുഫ്ഫാറുകളെ പിൻപറ്റുന്നതിലേക്ക് മുസ്ലിങ്ങള് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പിൻപറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. റസൂലുള്ള പറയാണ് നഊദു ബില്ലാഹ്, അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് റസൂലുള്ള പറയാണ് വഇന്ന ബനീ ഇസ്രായീല ഇഫ്തറഖത് അലാ സിൻതൈനി വസബഈന മില്ല, എന്നിട്ട് പറഞ്ഞു ബനൂ ഇസ്രായേലുകൾ യഥാർത്ഥ ദീനിന്ന് പഴച്ച് 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 72 വിഭാഗങ്ങളായി. എന്റെ ഉമ്മത്താണെങ്കിലോ അവര് 73 വിഭാഗങ്ങളായിട്ടാണ് ഭിന്നിക്കുക എന്ന് പറഞ്ഞു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെയും ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചുള്ള കാര്യമാണ് ദീനിനോട് യോജിച്ചിരിക്കുക എന്നുള്ളത്. കിതാബിനോടും ഖുർആനിനോടും ഹദീസിനോടും കൂറു പുലർത്തി അതിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത്. അള്ളാഹു തആല പറഞ്ഞു, നമ്മൾ ഈ ബാബിൽ തന്നെ പറഞ്ഞു, ഭിന്നിപ്പിന്റെ ഗൗരവം പറയുന്ന ബാബ് ഉണ്ട് ഇതില്. അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്, അള്ളാഹിന്റെ കയറിൽ മുറുകെ പിടിക്കണം. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്, നിങ്ങൾ ഭിന്നിക്കുന്ന ആളുകളാവരുത്. വലാ തനാസഉ ഫതഫ്ഷലു വതദ്ഹബു റീഹുക്കും, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, നിങ്ങളുടെ ഇജ്ജത്ത് നശിച്ചു പോകും. ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു തആല പറഞ്ഞിട്ട് ഈ ഭിന്നിപ്പ് കാരണം നമ്മൾ പറഞ്ഞു ഖുർആനിനോടും ഹദീസിനോടും എതിരാകുന്ന ഒരവസ്ഥയിൽ നമ്മൾ മാറിപ്പോകരുത്. ഇങ്ങനെ 73 വിഭാഗം ആവുന്നു പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, അല്ലെങ്കിൽ കുല്ലുഹ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് പറഞ്ഞു. എല്ലാവരും നരകത്തിലാണ് പറഞ്ഞാൽ അവരുടെ ലലാലത്താണ്, അവരുടെ ലലാലത്ത് അത്ര വലുതാണ്. ആ കൂട്ടരെ പറ്റി പറയാണ്, പഴച്ചു പോകുന്ന കൂട്ടർ ഇല്ലാമില്ലത്ത വാഹിദ, ഒരു കൂട്ടർ ഒഴികെ ബാക്കി 72 വിഭാഗവും. നമുക്കറിയാം ചില പണ്ഡിതന്മാർ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസിലെല്ലാം അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ 72 വിഭാഗങ്ങളുടെ പേരും അവരുടെ പിഴവും എണ്ണി കൊടുക്കുന്നത് കാണാം. അത് പൂർണ്ണമായി എടുക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഉലമാക്കൾ ആ വിഷയത്തിൽ വേറെയും പണ്ഡിതന്മാർ ഈ 72 വിഭാഗങ്ങളുടെ വിശ്വാസത്തിലെ പിഴവും പേരുകളെല്ലാം തിട്ടപ്പെടുത്തിയ കാണാം. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പ്രധാനപ്പെട്ട 6 ശാഖകളും ആ 6 ഓരോന്നിന്റെയും കീഴിൽ 12 വിഭാഗങ്ങളാക്കിയിട്ട് 72 വിഭാഗങ്ങളുടെ പേരും അവർക്ക് വിശ്വാസത്തിലെ വന്ന പിഴവുകളും എഴുതിയത് കാണാൻ സാധിക്കും. അതുപോലെ വേറെയും ചില പണ്ഡിതന്മാർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും വിശ്വാസത്തിൽ ധാരാളം പിഴവുകൾ സംഭവിക്കാറുണ്ട്. വിശ്വാസത്തിന്റെ പിഴവാണ് യഥാർത്ഥത്തിൽ നരകപ്രവേശനത്തിന് ഉറപ്പാവുക. ബാക്കിയുള്ള കർമ്മങ്ങളിലെ ചില വ്യത്യാസങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കുന്ന രീതിയിലേക്കും ആ രീതിയിലേക്ക് കടക്കും. പക്ഷെ വിശ്വാസം പഴച്ചു കഴിഞ്ഞാൽ അവർ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റും. കർമ്മങ്ങൾ ഗൗരവമുള്ളതാണ്, പക്ഷെ വിശ്വാസത്തിനേക്കാൾ ഗൗരവം കുറവാണെന്ന് മാത്രം. അത്രയധികം പഴച്ച അവസ്ഥയിലായിരിക്കും ഒരു സമൂഹം ഒഴികെ എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ആരാണ് ആ ഒറ്റ സമൂഹം. സഹാബാക്കൾ ചോദിച്ചു 72 ആരാന്നല്ല ചോദിച്ചത്, സഹാബാക്കൾക്ക് അറിയേണ്ടിയിരുന്നത് രക്ഷപ്പെടുന്ന ആ സ്വർഗാവകാശികളാവുന്ന ഒരു വിഭാഗം ആരാണെന്ന് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഏതൊന്നിലാണോ അതിൽ നിലകൊള്ളുന്നവർ. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്, അൽ ഫിർഖത്തു നാജിയ, രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു മസ്അല വന്നാലും ഏതൊരു ചർച്ച വന്നാലും ഏതൊരു വിശ്വാസ അഭിപ്രായ വ്യത്യാസം വന്നാലും എന്ത് ചർച്ച വന്നാലും നമ്മൾ ദീനിനെ പരിഗണിക്കേണ്ടത് ഈ ഒരു അടിസ്ഥാനത്തിൽ മാത്രം. ചില ആളുകൾ ചോദിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഈ സലഫികൾ മാത്രമാണോ ഇപ്പൊ സ്വർഗത്തിൽ കിടക്കുക, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലായിരിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണോ സ്വർഗത്തിൽ കിടക്കുക, അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ചോദ്യം കാണാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സഹാബാക്കളുടെ വിശ്വാസവും സഹാബാക്കളുടെ കർമ്മവും സഹാബാക്കളുടെ അഖ്ലാഖും ഇതില്ലാത്ത ആളുകൾ, സഹാബാക്കൾ ഏത് നിലപാടിലാണോ റസൂലുള്ള ഏത് നിലപാടിലാണോ അതല്ലാത്ത ആളുകൾ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരനെ, ഹക്കൊന്നുള്ളൂ, ഹക്കൊന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വിഭാഗങ്ങളുണ്ട്, എല്ലാവരും നിസ്കരിക്കണ്ടല്ലോ, എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും സൽക്കർമാണല്ലോ പ്രവർത്തിക്കുന്നത്, അതല്ല ഹക്കിനുള്ള മാനദണ്ഡം. നല്ലത് ചെയ്തു എന്നുള്ളതല്ല ഹക്കിനുള്ള മാനദണ്ഡം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സ്വഹാബാക്കൾ മനസ്സിലാക്കിയതും പോലെ വിശ്വസിക്കുകയും അത് കർമ്മത്തിൽ കൊണ്ടുവരികയും അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഹക്കിലുള്ളവർ. അല്ലാത്തവർ ബിദഅത്തിന്റെ ആളുകളാണ്. അത് എത്ര പിന്നെ നല്ലവരായിട്ട് നമുക്ക് തോന്നിയാലും, അവരെ വേഷം കൊണ്ട് പെരുമാറ്റം കൊണ്ട് സ്വഭാവം കൊണ്ട് എല്ലാം കൊണ്ട് നല്ലവരായി തോന്നിയാലും ഈ ഹക്കായ മൻഹജിലല്ല എങ്കിൽ ഈ ഹദീസ് അതിനുള്ള തെളിവാണ്. വേറെ എന്താ സംശയം? സ്വഹാബാക്കൾ ചോദിക്കുകയാണ് ആരാണ് ഒരു കൂട്ടർ രക്ഷപ്പെടുന്ന ഒരു കൂട്ടർ. എന്റെ ഞാനും എന്റെ സ്വഹാബാക്കൾ ഏതൊന്നിലാണോ അതിൽ നിലകൊള്ളുന്നവർ. എന്തെളുപ്പാണ്, എന്തെളുപ്പാണ്! പിന്നെ വേറെ ചർച്ചയില്ല. ഹക്ക് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയൊരു പിന്നെ തെളിവ് എന്താണ് വേണ്ടത്? അതുകൊണ്ടാണ് എന്ത് കാര്യം നമുക്ക് അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാലും നമ്മൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക. അള്ളാഹു തആല പറഞ്ഞു, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല. നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം വന്നാലും നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദീനിനെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് മനസ്സിലാക്കാൻ പാടുകയുള്ളൂ. അതല്ലാത്തൊരു രീതിയിൽ നമ്മൾ ദീനിനെ ബാഹ്യമായിട്ട് ആളുകളുടെ ഏത് വിഭാഗമാവട്ടെ, വിഭാഗത്തിന്റെ പേര് പറഞ്ഞറിയിക്കുകയല്ല, എന്തൊക്കെ പേരിട്ടിട്ടാണെങ്കിൽ എന്തൊക്കെ വിഭാഗങ്ങളാണ്, ഈ ഒരു നിലപാടിലാണെങ്കിൽ, ഈ ഒരു നിലപാടിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളുടെ നിലപാടിലാണെങ്കിൽ അവർ ഹക്കാണ്, അവർ സ്വർഗാവകാശികളാണ്, മറ്റുള്ളവർ നരകാവകാശികളായി മാറുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവരുടെ വിശ്വാസം പഴച്ചതാണ്, അവരുടെ കർമ്മങ്ങൾ പഴച്ചതാണ്, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഴച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ദീനെ മനസ്സിലാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലെ തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് അടുത്ത ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.